ഓം ശാന്തി. 10/6/2026 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, ശിവബാബയുടെയും ബ്രഹ്മബാബയുടെയും നിർദ്ദേശം പ്രസിദ്ധമാണ്. നിങ്ങൾക്ക് രണ്ടുപേരുടെയും നിർദ്ദേശപ്രകാരം നടന്ന് തന്റെ മംഗളം ചെയ്യണം. ചോദ്യം: നമ്പർ 1 ട്രസ്റ്റി ആരാണ്, എങ്ങനെ? ഉത്തരം: ശിവബാബ തന്നെയാണ് നമ്പർ 1 ട്രസ്റ്റി. ബാബയിൽ ഒരൽപ്പം പോലും ആസക്തി ഇല്ല. ഭക്തിമാർഗത്തിൽ പോലും നിങ്ങൾ ഈശ്വരാർത്ഥം, ദാനപുണ്യം മുതലായവയെല്ലാം ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ഇൻഷുർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലം അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നു. ഇപ്പോൾ ആരെല്ലാമാണോ ബാബയ്ക്ക് വേണ്ടി തന്റേതെല്ലാം ഇൻഷുർ ചെയ്യുന്നത്, അവർക്ക് പൂർണ്ണ പ്രതിഫലം ബാബ നൽകുന്നു. എന്തുകൊണ്ടെന്നാൽ ബാബ പറയുകയാണ്, ഞാൻ സ്വയം സുഖം അനുഭവിക്കുന്നില്ല, ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങി എന്തു ചെയ്യാനാണ്? ഗീതം: അങ്ങയുടെ വാതിൽക്കൽ വന്നിരിക്കുന്നു പ്രതിജ്ഞയെടുത്ത്. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ, ഗീതം കേട്ടില്ലേ? ആരാണോ ബാബയുടേതായി മാറിയത് അവരെയാണ് കുട്ടികൾ എന്ന് പറയുന്നത്. ബാബ മനസ്സിലാക്കി തരികയാണ്, ഇത് നിങ്ങളുടെ അന്തിമ മർജീവ ജന്മമാണ്, ജീവിച്ചിരിക്കെ ബാബയുടേതായി മാറണം. ഇത് നിങ്ങൾ കുട്ടികൾക്കറിയാം, ശ്രീമത്തെക്കുറിച്ച് പാടാറുണ്ടല്ലോ. ശ്രീമത് ഭഗവാനു വാച, ഗീതയിൽ കൃഷ്ണന്റെ പേരാണ് വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ശിവബാബയാണ് ഭഗവാൻ, അതിനുശേഷം ബ്രഹ്മാവ്, പിന്നെ കൃഷ്ണൻ. കൃഷ്ണന്റെ ശ്രീമതം എന്ന് പറയുകയില്ല. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠം നമ്മുടെ ബാബ തന്നെയാണ്. പതിത പാവനൻ എന്ന് കൃഷ്ണനെയോ രാധയെയോ പറയുകയില്ല. അവരെല്ലാം ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യരാണ്. മനുഷ്യനെ ഒരിക്കലും പതിത പാവനമെന്ന് പറയുകയില്ല. പതിത പാവന വരൂ എന്ന് സത്യുഗത്തിൽ ആരും പറയുകയില്ല. പതിതരെ പാവനമാക്കുന്നത് ഒരേ ഒരു ബാബയാണ്. ബാബയുടെ ശ്രീമത പ്രകാരം നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രജാപിത ബ്രഹ്മാവിന്റെ മതം പ്രസിദ്ധമാണ്, ശ്രീമതവും പ്രസിദ്ധമാണ്. എന്നാൽ അതിൽ തെറ്റ് സംഭവിച്ചതിതാണ്, ബാബയുടെ പേര് മാറ്റി കൃഷ്ണന്റെ പേര് വെച്ചു. എല്ലാ ധർമ്മത്തിലുള്ളവർക്കും വേണ്ടി ഒരേ ഒരു ബാബയാണ് ഉള്ളത്. കൃഷ്ണനെ എല്ലാവരും അംഗീകരിക്കുകയില്ല. ക്രിസ്തുധർമ്മത്തിലുള്ളവർ ക്രൈസ്റ്റിനെയാണ് അച്ഛനായി അംഗീകരിക്കുന്നത്, അല്ലാതെ കൃഷ്ണനെ അല്ല. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിന്റെ മുഖവംശാവലിയാണ് ക്രിസ്ത്യാനികൾ. ശിവബാബ വന്നാണ് നിങ്ങളെ തന്റേതാക്കി മാറ്റുന്നത്. പറയുന്നു, ഞാൻ പൂർണ്ണ മനസ്സോടെ ബാബയുടേതായി മാറിയിരിക്കുകയാണ്, അതിനാൽ ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടക്കണം. നിങ്ങൾ ബാബയ്ക്ക് തന്റേതായ നിർദ്ദേശം നൽകേണ്ടതിന്റെ ആവശ്യമില്ല. ബാബ സ്വയം നിർദ്ദേശം നൽകുന്ന ആളാണ്. ബാക്കിയെല്ലാം ബാബയുടെ കുട്ടികളാണ്. ശിവബാബ പ്രസിദ്ധമാണ്. ബാബ ഏത് നിർദ്ദേശം നൽകിയാലും അത് ശരി തന്നെ ആയിരിക്കും. ഇങ്ങനെ ചെയ്യൂ എന്ന് ബ്രഹ്മാവിനും നിർദ്ദേശം നൽകുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം ശിവബാബയുമായിട്ടാണ്. ഒരാളുടെയും അവഗുണം കാണരുത്, ശ്രീമത പ്രകാരം നടക്കണം. ശിവബാബ നിരാകാരനാണ്. ശിവബാബയുടെ വീടല്ല ഇത്. നിങ്ങളിവിടെ പഴയ വീട്ടിലാണ് ഇരിക്കുന്നത്, പിന്നീട് സ്വർഗത്തിൽ തന്റെ വീട്ടിൽ പോയി ഇരിക്കും. ശിവബാബ പറയുന്നു, ഞാൻ ഇവിടെ ഇരിക്കുകയില്ല, ഞാൻ ഇവിടെ കുറച്ചു സമയത്തേക്ക് വേണ്ടിയാണ് വരുന്നത്. നിങ്ങളാണ് സത്യമായ മുക്തിസേന. ഡ്രാമ പ്ലാൻ അനുസരിച്ച് സുപ്രീം ആത്മാവ് കൽപ്പം മുൻപത്തേതുപോലെ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കൽപ്പകൽപ്പം എന്ത് നിർദ്ദേശമാണോ നൽകിയത് അതുതന്നെയാണ് നൽകുന്നത്. രാത്രിയും പകലും ഗുഹ്യ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ചിലർ 35-40 വർഷങ്ങളായിട്ടിരിക്കുന്നവരുണ്ടെങ്കിലും വളരെ പേർ ഈ ഗംഭീരമായ കാര്യം മനസ്സിലാക്കുന്നേയില്ല. ബാബ ദിവസവും പുതിയ കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കറാച്ചി മുതലാണ് മുരളി കേൾപ്പിക്കാൻ തുടങ്ങിയത്. ആദ്യം ബാബ മുരളി കേൾപ്പിക്കുമായിരുന്നില്ല. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് 10-15 പേജ് എഴുതുമായിരുന്നു. ബാബ എഴുതിക്കുമായിരുന്നു. പിന്നീട് അതിന്റെ കോപ്പികൾ എടുപ്പിക്കുമായിരുന്നു. ഭക്തി മാർഗത്തിലും ശാസ്ത്രങ്ങളുടെയും മറ്റും രേഖകൾ സംരക്ഷിക്കുമായിരുന്നല്ലോ. ദിനം പ്രതി വലിയ വലിയ പുസ്തകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എത്രയാണ് ജീവചരിത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്! അവയെല്ലാം പഠിച്ച് എടുത്തുവെക്കുന്നു. നിങ്ങൾ മുരളി പഠിച്ച് വലിച്ചെറിയുന്നു. ഇല്ലെങ്കിൽ സദാകാലത്തേക്ക് ഇതിന്റെ കോപ്പികൾ എടുത്തു വെക്കണമല്ലോ. എന്നാൽ എടുത്തു വെക്കാറില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇതെല്ലാം നശിക്കാൻ പോകുന്നതാണ്. ബാക്കി നിങ്ങൾ ഉണ്ടാക്കുന്ന ചിത്രങ്ങളെല്ലാം കുറച്ചു ദിവസത്തേക്ക് വേണ്ടിയുള്ളതാണ്. പിന്നീട് ഇതെല്ലാം മണ്ണിൽ മൂടിപ്പോകും. ശാസ്ത്രങ്ങളും ഉണ്ടാവുകയില്ല, ചിത്രങ്ങളും ഉണ്ടാവുകയില്ല. പിന്നീട് എന്തെല്ലാമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കൽപ്പത്തിനു ശേഷവും ഉണ്ടായിക്കൊണ്ടിരിക്കും. ശാസ്ത്രം മുതലായവയെല്ലാം പിന്നീട് ദ്വാപരയുഗം മുതൽ ആരംഭിക്കും. ഗ്രന്ഥങ്ങളെല്ലാം ആദ്യം കൈകൾ കൊണ്ട് എഴുതുമ്പോൾ ചെറുതായിരുന്നു. ഇപ്പോൾ വളരെ വലുതായിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും വലുതായിക്കൊണ്ടേയിരിക്കും. ഇല്ലായെങ്കിൽ ശിവബാബയുടെ ജീവിതകഥ എത്രയധികം എഴുതണം! ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ പറയുന്നുണ്ട്, പരമപിത പരമാത്മാവിന്റെ ജീവിതകഥ നമുക്കറിയാം. നമ്മൾ ഭക്തിമാർഗത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ബാബ മനസ്സിലാക്കി തരികയാണ്. ഭക്തിമാർഗത്തിലും ഇൻഷുർ ചെയ്യുന്നുണ്ട്. ഈശ്വരാർത്ഥം മനുഷ്യർ ദാനപുണ്യ കർമ്മങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ഇവരാണ് ഈശ്വരാർത്ഥം ദാനപുണ്യ കർമ്മങ്ങൾ ചെയ്തതെന്ന് പറയാറുണ്ടല്ലോ. ഈശ്വരനാണ് വലിയ വീട്ടിൽ ജന്മം നൽകിയത്. ഭക്തിമാർഗത്തിൽ ധർമാത്മാക്കൾ ധാരാളമുണ്ട്. ഈശ്വരാർത്ഥം ശ്രീകൃഷ്ണാർത്ഥം ദാനപുണ്യ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, ഞാൻ കുട്ടികൾക്ക് അടുത്ത ജന്മത്തിൽ അല്പകാലത്തേക്കുള്ള ഫലം നൽകുന്നു. നല്ലതും മോശവുമായ ഫലം ലഭിക്കുമല്ലോ. എത്രയാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്? ആര് എങ്ങനെയുള്ള കർമ്മമാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നു. മായ തലക്കീഴായ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഇങ്ങനെയുള്ള കർമ്മമാണ് പഠിപ്പിക്കുന്നത്. ഇതിലൂടെ ഒരിക്കലും ദുഃഖം ഉണ്ടാകുന്നില്ല. അവിടെ മായയും ഉണ്ടാവുകയില്ല. ബാക്കി പദവി ഉണ്ടായിരിക്കും. ഇതിൽ ആർക്ക് എത്ര വേണമെങ്കിലും സഫലീകരിക്കാം. ബാബയും ട്രസ്റ്റിയാണല്ലോ, നമ്പർ 1 ട്രസ്റ്റിയാണ്. മറ്റുള്ളവർക്ക് ആസക്തി ഉണ്ടായിരിക്കും. ചില സൂക്ഷിപ്പുകാരാണെങ്കിൽ മറ്റുള്ളവരുടെ ആഹാരം തന്നെ മുടക്കുന്നു. ബാബ നോക്കൂ, എങ്ങനെയുള്ള ട്രസ്റ്റിയാണ്! ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മുഴുവൻ കണക്ഷനും ശിവബാബയുമായിട്ടാണ്. ബാബ പറയുന്നു, ഞാൻ സത്യമായ സൂക്ഷിപ്പുകാരനാണ്. ഞാൻ സ്വയം സുഖം അനുഭവിക്കുന്നില്ല. കുട്ടികൾക്കാണ് മുഴുവൻ രാജധാനിയും നൽകുന്നത്. ലൗകിക അച്ഛനും കുട്ടികൾക്ക് സമ്പത്തെല്ലാം നൽകാറുണ്ടല്ലോ. ഞാൻ സ്വർഗത്തിലെ ഒന്നും തന്നെ എടുക്കുന്നില്ല, നിങ്ങൾക്കാണ് എല്ലാം നൽകുന്നത്. അതിനാൽ നിങ്ങളുടെ കണക്ഷൻ മുഴുവനും ശിവബാബയുമായിട്ടാണ്. ഈ ബ്രഹ്മബാബയും പൂർണമായും ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ശരീരം, മനസ്സ്, ധനം എല്ലാം ശിവബാബയുടെ സർവീസിലാണ്. സിന്ധിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആരുടെ കൈകളാണോ അങ്ങനെ, അതായത് ദാതാവായിട്ടുള്ളത്, ആദ്യം അവർ നേടും. ബാബയ്ക്ക് എല്ലാം ഇൻഷുർ ചെയ്യണം. രണ്ട് പിടി അവൽ കൊടുത്ത് കൊട്ടാരം നേടണം. ഇപ്പോൾ നോക്കൂ, കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ചിലർ ഒരു രൂപ അയക്കാറുണ്ട്, എന്റേതായി ഒരു ഇഷ്ടിക എന്ന് പറയുന്നു. ബാബ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല കൊട്ടാരം ലഭിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ദരിദ്രരാണ്. ഞാൻ ദരിദ്രരുടെ നാഥനാണ്. ദരിദ്രരുടെ ഒരു രൂപയും ധനവാന്റെ 1000 രൂപയും ഒരുപോലെയാണ്. രണ്ടു പേർക്കും ഒരുപോലെയാണ് പദവി ലഭിക്കുന്നത്. ധനവാന്മാർ വളരെ പ്രയാസപ്പെട്ടാണ് വരുന്നത്. കന്യകമാരാണ് എല്ലാവരെക്കാളും സ്വതന്ത്രരായിട്ടുള്ളത്. മമ്മ നോക്കൂ, നമ്പർ 1 പോയി. ഇദ്ദേഹം എല്ലാം നൽകിയെങ്കിലും ആദ്യത്തെ പേര് ലക്ഷ്മിയുടേതാണ്, പിന്നീടാണ് നാരായണൻ. എത്ര അത്ഭുതകരമായ കളിയാണ്! അതിനാൽ ഒരു കാര്യത്തിലും സംശയം ഉണ്ടാകരുത്. ബാബ്ദാദ ചെറിയ ആളൊന്നുമല്ല. അല്പം പോലും സംശയം ഈ കാര്യത്തിൽ കൊണ്ടുവരരുത്. വളരെ മധുരമുള്ളവരായിരിക്കണം. ഓരോ ചുവടും ശ്രീമതം എടുക്കണം. ഇല്ലെങ്കിൽ മായ വളരെയധികം നഷ്ടമുണ്ടാക്കും. കുട്ടികൾക്ക് എത്രയാണ് നിർദ്ദേശം തരേണ്ടതായിട്ടുള്ളത്? ബാബ പറയുന്നു, പൂർണ്ണ വാർത്ത എഴുതൂ. ബാബ എല്ലാവിധത്തിലും സംരക്ഷിക്കും. ബാബയ്ക്ക് വളരെയധികം ചിന്തയുണ്ട്. ഈ കുട്ടി മുന്നേറിക്കൊണ്ടിരിക്കണം. പഠിപ്പിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. നമ്മൾ അതിസ്നേഹിയായ ഈശ്വരീയ പിതാവിന്റെ വിദ്യാർത്ഥികളാണ്. ഭഗവാനു വാച എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ കൃഷ്ണന്റെ പേരാണ് വെച്ചിരിക്കുന്നത്. കൃഷ്ണനാണ് എല്ലാ മനുഷ്യരെക്കാളും ഉയർന്നതിലും ഉയർന്നത്. ആദ്യത്തെ രാജകുമാരനാണ്. കൃഷ്ണന്റെ പേരാണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് നാരായണന്റെ പേര് വെച്ചില്ല? കൃഷ്ണൻ ബാലകനാണ്. കുട്ടിക്കാലം മുതലേ ബാലകൻ സത്വപ്രധാനമായിരിക്കും. പിന്നീട് ചെറിയ കുട്ടിയിൽ നിന്ന് യുവാവും അതിനുശേഷം വൃദ്ധ അവസ്ഥയിലേക്കും വരുന്നു. കുട്ടികളുടെ മഹിമ തന്നെയാണ് പാടാറുള്ളത്. എന്തുകൊണ്ടെന്നാൽ പവിത്രമാണല്ലോ. ബാലകൻ ബ്രഹ്മചാരിക്ക് സമാനമാണെന്ന് പാടപ്പെടുന്നു. കുട്ടികളിൽ നിന്നും ഒരു പ്രകാരത്തിലുള്ള പാപവും ഉണ്ടാകുന്നില്ല. കൃഷ്ണൻ കൊച്ചുകുട്ടിയായത് കാരണം കൃഷ്ണന്റെ ജന്മദിനവും ആഘോഷിക്കുന്നു. എന്നിട്ടും കൃഷ്ണനെ ദ്വാപരയുഗത്തിലാണ് കാണിക്കുന്നത്. ഇതെല്ലാം ബാബ ഇരുന്നാണ് മനസ്സിലാക്കി തരുന്നത്. കേവലം നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾക്കല്ലാതെ ഈ കാര്യത്തെക്കുറിച്ച് ലോകത്തിലുള്ള ആർക്കും അറിയുകയില്ല. ബ്രാഹ്മണരാണ് ഉത്തമം. നിങ്ങൾ ബ്രാഹ്മണരാണ് ഈശ്വരീയ സന്താനങ്ങൾ. സത്യുഗത്തിൽ ഈശ്വരീയ സന്താനം എന്ന് പറയുകയില്ല. ഈശ്വരനിൽ നിന്നും തീർച്ചയായും സ്വർഗത്തിലെ പ്രാപ്തിയാണ് ഉണ്ടാകുന്നത്. ഇത് നിങ്ങളുടെ അതിദുർലഭമായ അമൂല്യ ജീവിതമാണ്. എല്ലാവർക്കും ഈ ജീവിതം ഉണ്ടാവുകയില്ല. ഈ ഡ്രാമ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആരാണോ കൽപ്പം മുൻപും പഠിച്ചത്, അവർ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാനാണ് ഭഗവാൻ ഭഗവതിയെ സൃഷ്ടിക്കുന്നത്. പക്ഷെ ഭഗവാൻ ഭഗവതി എന്ന് പറയാൻ സാധിക്കുകയില്ല. ദൈവം ഒന്നാണ്, നിരാകാരനാണ് മഹിമയുള്ളത്. സാകാരത്തിലുള്ളവർക്ക് കുറഞ്ഞ മഹിമയേ ഉണ്ടാകുന്നുള്ളൂ. നിരാകാരനാണ് ഈ ലക്ഷ്മി നാരായണനെ ഇതുപോലെയാക്കി മാറ്റിയത്. ഇപ്പോൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജധാനി സ്ഥാപിക്കപ്പെട്ടുകഴിഞ്ഞാൽ അപ്പോൾ വിനാശവും ഉണ്ടാകും. ബാബ തീർച്ചയായും സ്വർഗത്തിന്റെ സമ്പത്ത് നൽകും. ഇപ്പോൾ ഇത് സംഗമത്തിലെ കാര്യമാണ്. ശിവബാബ വരുന്നു. അപ്പോൾ കളി പൂർത്തിയാകുന്നു. പിന്നീട് കൃഷ്ണന്റെ ജന്മം ഉണ്ടാകുന്നു. പാവം മനുഷ്യരെല്ലാം ആശയക്കുഴപ്പത്തിലാണ്. അപ്പോഴാണ് ബാബ വന്ന് മനസ്സിലാക്കി തരുന്നത്. പരംപിതാ പരമാത്മാവ് ബ്രഹ്മാവിലൂടെ എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം പറഞ്ഞു തരികയാണ്. ഇപ്പോൾ നിങ്ങൾ മാസ്റ്റർ ജ്ഞാനസാഗരനായി മാറിയിരിക്കുകയാണ്. ആത്മാവിന്റെ മഹിമ തന്നെയാണ് ജ്ഞാനസാഗരൻ, ആനന്ദസാഗരൻ. ഇത് ബാബയുടെ മഹിമയാണ്. ബാബ പറയുന്നു, ഈ ഭാരതം ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ്. പക്ഷേ കൃഷ്ണന്റെ പേര് വെച്ചതിലൂടെ മുഴുവൻ മഹിമയും ഗുപ്തമായി പോയി. ഇല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ശിവക്ഷേത്രത്തിൽ പൂക്കൾ അർപ്പിക്കുമായിരുന്നു. എല്ലാവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയാണ്. പകുതി കൽപ്പം നിങ്ങൾ പ്രാപ്തി അനുഭവിച്ചു, പിന്നീട് താഴേക്ക് ഇറങ്ങി വന്നു. എല്ലാവർക്കും തമോപ്രധാനമായി മാറുക തന്നെ വേണം. ഇപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ സ്വയം ആ ലോകത്തിൽ വരുന്നില്ല. എല്ലാം കുട്ടികൾക്ക് വേണ്ടിയാണ്. ശരിയായ കാര്യമാണ്. മനുഷ്യർ എല്ലാം അവരവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ പറയുന്നു, ഞങ്ങൾ നിഷ്കാമമായിയാണ് ചെയ്യുന്നത്. പക്ഷേ നിഷ്കാമമായി ആരും ഒന്നും തന്നെ ചെയ്യുന്നില്ല. തീർച്ചയായും ഓരോ കാര്യത്തിനും ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങളാണ് നൽകുന്നത്. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വൈകുണ്ഠം കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടികൾക്ക് സ്വരാജ്യത്തിന്റെ സ്മരണ നൽകുന്നു. അതിനാൽ അത് എടുക്കുന്നതിനു വേണ്ടി യോഗ്യത ഉള്ളവരായി മാറണം. സ്വർഗത്തിന്റെ അധികാരിയായി മാറണം. ഉള്ളം കയ്യിൽ സ്വർഗമാണ് ലഭിക്കുന്നത്. സെക്കൻഡിൽ ജീവൻ മുക്തി അഥവാ സെക്കൻഡിൽ ചക്രവർത്തി പദവി. ദിവ്യദൃഷ്ടി ദാതാവ് ശിവബാബയാണ്. സെക്കൻഡിൽ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ ബാബയുടെ കയ്യിൽ ചാബിയൊന്നും തന്നെ ഇല്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് രാജ്യപദവിയാണ് നൽകുന്നത്. ഞാൻ രാജ്യം ഭരിക്കുന്നില്ല. പിന്നീട് നിങ്ങൾ എപ്പോഴാണോ ഭക്തി മാർഗത്തിലേക്ക് പോകുന്നത്, അപ്പോൾ എനിക്ക് നിങ്ങളെ ദിവ്യദൃഷ്ടിയിലൂടെ രസിപ്പിക്കണം. എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെ ബാബ കൽപ്പകൽപ്പം കൽപ്പത്തിലെ സംഗമയുഗത്തിൽ ഒരു പ്രാവശ്യമാണ് വരുന്നത്. ഉണ്ടാക്കിയതും ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ്. ഇനി ഉണ്ടാകാൻ ഒന്നും തന്നെ ഇല്ല. എന്തെല്ലാമാണോ ഉണ്ടായത് അത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അതിനെ സാക്ഷിയായി കാണൂ. ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ഇൻഷുറൻസ് ചെയ്യുന്ന പ്രമുഖനാണ്. ഞാൻ നിങ്ങളുടെ ഒരു പൈസ പോലും പാഴാക്കുകയില്ല. കക്കയിൽ നിന്ന് നിങ്ങളെ വജ്രതുല്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ശിവബാബ ബ്രഹ്മാവിലൂടെയാണ് ചെയ്യിപ്പിക്കുന്നത്. നിരാകാരനും നിരഹങ്കാരിയും ബാബയാണ്. ഗോഡ് ഫാദർ എങ്ങനെയാണ് ഇരുന്ന് പഠിപ്പിക്കുന്നത്? നിങ്ങളോട് കാൽക്കൽ വീഴാനൊന്നും പറയുന്നില്ല. ബാബ അനുസരണയുള്ള സേവകനാണ്. ബാബ പറയുന്നു, ആരെയാണോ അധികാരിയാക്കി മാറ്റിയത് അവർ സുഖമനുഭവിച്ചനുഭവിച്ച് ഇപ്പോൾ ദുഃഖിയായി മാറിയിരിക്കുകയാണ്. സുഖം വളരെയധികം ലഭിച്ചിട്ടുണ്ട്. ഇത്രയധികം സുഖം മറ്റൊരു ധർമ്മത്തിനും ലഭിച്ചിട്ടില്ല. ഇങ്ങനെ ഒരിക്കലും പറയാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഭാരതവാസികൾക്ക് ഇങ്ങനെ? മറ്റുള്ളവർ എന്തു ചെയ്തു എന്ന്? ഇത്രയധികം മനുഷ്യരുണ്ട്, എല്ലാവർക്കും വരാൻ സാധിക്കുകയില്ല. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ഭാരതത്തിൽ തന്നെയാണ് ആദി സനാതന ദേവി ദേവതാ ധർമ്മം ഉണ്ടായിരുന്നത്. ഭഗവാൻ വന്നാണ് സഹജ രാജയോഗം പഠിപ്പിച്ചത്. ബാബ പറയുകയാണ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾക്കും അറിയാം, 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ച് ഇപ്പോൾ വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ പഴയ വസ്ത്രമായിരിക്കുകയാണ്. ബ്രാക്കറ്റിൽ സർപ്പത്തിന്റെ ഉദാഹരണം. സന്യാസി ധർമ്മത്തിലുള്ളവർ പറയും, ആത്മാവ് പരമാത്മാവിൽ പോയി ലയിക്കുന്നുവെന്ന്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇരുന്നിരുന്ന് പിന്നെ ശരീരം ഉപേക്ഷിക്കുന്നു. പക്ഷെ ബ്രഹ്മത്തിൽ ആരും പോയി ലയിക്കുന്നില്ല. അതിൽ തന്നെ ചിലർ വളരെ തീവ്രമായിരിക്കും. ശാന്തിയിലിരുന്ന് ശരീരം ഉപേക്ഷിക്കുമ്പോൾ അതിന്റെ വായുമണ്ഡലത്തിൽ 2-3 ദിവസം വരെ നിശബ്ദത നിലനിൽക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് ബാബയുടെ അടുത്തേക്ക് പോകുമെന്ന്. ബ്രഹ്മതത്വം ബാബയല്ല, ആ പാവങ്ങളുടെ ഭ്രമമാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ഈ ഡ്രാമയിലെ ഓരോ സീനും സാക്ഷിയായി കാണണം. എന്തുകൊണ്ടെന്നാൽ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ്. ഒരിക്കലും ഒരു കാര്യത്തിലും സംശയം ഉന്നയിക്കരുത്. 2. ബാബ ഇൻഷുറൻസ് പ്രമുഖനാണ്. അതിനാൽ ശരീരം, മനസ്സ്, ധനം ബാബയുടെ സേവനത്തിൽ സഫലമാക്കി തന്റെ ഭാവി ഉണ്ടാക്കണം. ബാബയുമായി പൂർണ്ണ കണക്ഷൻ വെക്കണം. പൂർണ്ണ വാർത്ത കേൾപ്പിക്കണം. വരദാനം മർജീവ സ്ഥിതിയിലൂടെ ധൈര്യത്തിന്റെയും ഉല്ലാസത്തിന്റെയും അവിനാശി സ്റ്റാമ്പ് പതിപ്പിക്കുന്ന പ്രാപ്തി സമ്പന്നരായി ഭവിക്കട്ടെ. ആര് പ്രാപ്തികളാൽ സമ്പന്നരാണോ അവരുടെ ഓരോ പെരുമാറ്റം നയന ചലനത്തിലൂടെ ഉണർവുത്സാഹം കാണപ്പെടുന്നു. എന്നാൽ ധൈര്യത്തിന്റെയും ഉല്ലാസത്തിന്റെയും അവിനാശി സ്റ്റാമ്പ് പതിപ്പിക്കുന്നതിന് തന്റെ പഴയ കാലത്തെ അഥവാ ഈശ്വരീയ മര്യാദകൾക്ക് വിപരീതമായി എന്ത് സ്വഭാവം, സംസ്കാരം, സങ്കല്പം, കർമ്മമുണ്ടോ അതിൽ നിന്ന് മർജീവയാകൂ. പ്രതിജ്ഞയാകുന്ന സ്വിച്ച് സെറ്റ് ചെയ്ത് പ്രാക്ടിക്കലിൽ പ്രതിജ്ഞ അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ധൈര്യത്തിനൊപ്പം ഉല്ലാസവുമുണ്ടെങ്കിൽ പ്രാപ്തിയുടെ തിളക്കം ദൂരെ നിന്നേ കാണപ്പെടും. സ്ലോഗൻ: അഴുക്കിലും സമസ്യയിലും ഡബിൾ ലൈറ്റായി ഇരിക്കുന്നവരാണ് ധാരണാമൂർത്തി. അവ്യക്ത സൂചന: സദാഹർഷിതമായി ഇരിക്കുന്നതിന് തന്റെ സ്വഭാവം സരളമാക്കൂ, സഹനശീലരാകൂ. താങ്കളുടെ ഓരോ സങ്കല്പം, ഓരോ വാക്കിൽ വിശേഷത ഉണ്ടാകണം. സദാ സരള സ്വഭാവം, സരള സംസാരം, സരളതാ സമ്പന്ന കർമ്മമാകണം. ഇങ്ങനെയുള്ള സരള സ്വരൂപമായിരിക്കൂ. സദാ ഒരാളുടെ മതത്തിൽ ഒന്നിനോട് സർവസംബന്ധം, ഒന്നിൽ നിന്ന് സർവപ്രാപ്തി. ഇങ്ങനെ ഒന്നിലൂടെ സദാ ഏകരസമായിരിക്കുന്ന സഹജ അഭ്യാസിയാകൂ. സദാ സന്തോഷമായിരിക്കൂ. സന്തോഷത്തിന്റെ ഖജനാവ് വിതരണം ചെയ്യൂ. സന്തോഷത്തിന്റെ അല സർവരിലും പരത്തൂ. ഇതാണ് സത്യമായ സേവനം. ഓം ശാന്തി.